ദുരുപദേഷ്ടാക്കന്മാർ ഭിന്നത ഉണ്ടാക്കുന്നവരും പ്രാകൃതന്മാരുമാകുന്നു എന്ന് യൂദ വ്യക്തമാക്കി. അവരുടെ മറ്റൊരു പ്രത്യേകത അവർ ആത്മാവില്ലാത്തവരാകുന്നു എന്നുള്ളതാണ്. യൂദയുടെ ലേഖനം 19 വാക്യത്തിൽ ആത്മാവില്ലാത്തവർ എന്ന് നാം വായിക്കുന്നു. എന്താണ് ഈ ആത്മാവില്ലാത്തവർ എന്നതുകൊണ്ട് യൂദ അർത്ഥമാക്കുന്നത്? വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചിട്ടുള്ളവർക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവില്ല. അവരിൽ ദൈവത്തിന്റെ ആത്മാവ് അധിവസിക്കുന്നില്ല. എഫസോസിൽ ചെന്നപ്പോൾ പൗലോസ് ഈ ചോദ്യമാണ് അവിടെ ഉണ്ടായിരുന്ന ചെറിയ കൂട്ടത്തോട് ചോദിച്ചത്. അവർ കണ്ടാൽ വിശ്വാസികളാകുന്നു എന്ന് നമുക്ക് തോന്നുന്ന ഒരു കൂട്ടമായിരുന്നു. എന്നാൽ വാസ്തവത്തിൽ അവർ അങ്ങനെയല്ലായിരുന്നു. അവർ യോഹന്നാന്റെ സ്നാനത്തെക്കുറിച്ച് കേട്ടിരുന്നതേ ഉള്ളൂ. പൗലോസ് അവരോട് ചോദിച്ചത്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അവർക്ക് അതേക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. അവർ യോഹന്നാന്റെ ശുശ്രൂഷയെക്കുറിച്ച് കേട്ടിരുന്നു, എന്നാൽ കർത്താവായ യേശുവിന്റെ മരണത്തെക്കുറിച്ചോ പുനരുത്ഥാനത്തെക്കുറിച്ചോ പഠിച്ചിരുന്നില്ല. എന്നാൽ പൗലോസ് ഈ കാര്യങ്ങൾ അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. അവർ യേശു കർത്താവിനെ അംഗീകരിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ചെയ്തു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19 അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലെ സംഭവമാണ് ഞാൻ പറഞ്ഞത്. മനുഷ്യനൊരു തൃത്വമാകുന്നു എന്ന് നാം മനസ്സിലാക്കണം. അതായത് അവന് ത്രിവിധ സ്വഭാവമാണുള്ളത്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1:23 വാക്യത്തിൽ നാം വായിക്കുന്നത്, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. മനുഷ്യനൊരു ദേഹവും ഒരു ദേഹിയും ഒരു ആത്മാവുമുണ്ട്. മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾ സൂക്ഷിച്ചു വായിച്ചാൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത്, ഭൗമികമായി മനുഷ്യൻ നിലത്തു നിന്നും എടുക്കപ്പെട്ടവനാണ്. ചെളിയിൽ കാണുന്ന 15 ഘടകങ്ങളെങ്കിലും നമ്മുടെ ശരീരത്തിലും കാണുന്നു. നമ്മുടെ മരണസമയത്ത് നാം ഈ ശരീരത്തെ വിട്ടുപോകുമ്പോൾ ഈ ശരീരങ്ങൾ മണ്ണിലേക്ക് തിരികെ ചേരും. ഒരു വിശ്വാസിയുടെ പുനരുത്ഥാന സമയത്ത് ശരീരം ഒരു ആത്മീക ശരീരമായി ഉയർക്കും. ഇത് ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെട്ടു, അദ്രവത്വത്തിൽ തീർക്കപ്പെടും. ദൈവം സൃഷ്ടിച്ച ഈ ഭൗതിക മനുഷ്യന് എന്ത് സംഭവിച്ചു? അവന് ദൈവം ഒരു ദേഹിയെ നൽകി. എന്നാൽ ഈ പദം പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. അവന് അവൻ്റെതായ മനസംബന്ധിയായ ഭാഗം നൽകി, മനസ്സുമായി ബന്ധപ്പെട്ട ഭാഗം നൽകി. അതായത് ഭൗതിക പ്രപഞ്ചവുമായുള്ള അവന്റെ സമീപനത്തെ നിയന്ത്രിക്കുന്ന അവനിലെ ഭാഗം. അവന് വിശപ്പുണ്ടാകുന്നു, അതുകൊണ്ട് അവൻ പോയി വല്ലതും ഭക്ഷിക്കുന്നു. അവൻ എന്തെങ്കിലും വിനോദം വേണമെന്ന് ആഗ്രഹിക്കുന്നു, അപ്പോൾ അവനത് തനിക്ക് നൽകുന്നു. അവൻ വളരെ ഔദാര്യ മനസ്കനായ ഒരു വ്യക്തിയായിരിക്കും. സൗഹാർദ്ദപൂർണമായ സ്വഭാവം, വളരെയധികം ആകർഷകമായ പെരുമാറ്റം, നാം ഒരു വ്യക്തിയിൽ പ്രതീക്ഷിക്കാവുന്ന എല്ലാ സവിശേഷതകളും ഉള്ളവൻ. എന്തൊരു കഴിവ്! രക്ഷിക്കപ്പെടാത്തവരിൽ അനേകരും ഈ പറഞ്ഞതുപോലെയാണ്. അവർ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്. ഞാൻ ചിലപ്പോൾ കാണാറുള്ള പല രക്ഷിക്കപ്പെടാത്ത ആളുകളുടേതുപോലെ സംസ്കാര സുലഭുലമായ ഒരു ജീവിതം വിശ്വാസികളായ പ്രിയപ്പെട്ടവർക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകാറുണ്ട്. രക്ഷിക്കപ്പെടാത്തവർ പുറമെ വളരെ ആകർഷകമായി തോന്നാം, എങ്കിലും അകമേ ഞങ്ങടിയിൽ അവർ വളരെ വ്യത്യസ്തമാണെന്നത് ഉറപ്പാണ്. ഇതത്ര മനുഷ്യന്റെ മനസംബന്ധിയായ സ്വഭാവം. എന്നാൽ മനുഷ്യന്റെ ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന സ്ഥാനങ്ങളിലേക്ക് ദൈവം ജീവശ്വാസം ഊതി, അല്ലെങ്കിൽ കാറ്റ്, അതെ ആത്മാവ്. ഇതത്ര മനുഷ്യന്റെ മനുഷ്യാത്മാവ്. ഇത് മനസംബന്ധിയായതിനേക്കാൾ ഉയർന്നതാണ്, ദേഹിയേക്കാൾ ഉയർന്നതാണ്. ഇത് ദൈവത്തിങ്കിലേക്ക് തിരിയുന്ന ഭാഗമാണ്, അതെ ദൈവത്തിന് വേണ്ടി വാഞ്ചിക്കുന്ന ഭാഗം, ആരാധിക്കുവാൻ ആഗ്രഹിക്കുന്ന ഭാഗം, ദൈവത്തെ മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നതായ ആ ഭാഗം. മനുഷ്യനെ 3 വിധത്തിലുള്ള പ്രകൃതമുള്ളവനായി നമുക്ക് കാണാവുന്നതാണ്. അവനൊരു തൃത്വമാകും, ശരീരം അഥവാ ഭൗതികമായ വശം, ദേഹി അഥവാ മനസംബന്ധിയായ വശം, ആത്മാവ് അഥവാ ആത്മികമായ വശം. യൂദായുടെ ലേഖനം 19 യൂദ പ്രാകൃതന്മാർ എന്ന് പറയുന്നത് മനസംബന്ധിയായ വശത്തെക്കുറിച്ചാണ്. ഇനിയും മനുഷ്യന്റെ വീഴ്ചയിൽ എന്താണ് വാസ്തവത്തിൽ സംഭവിച്ചത്? മനുഷ്യന്റെ ത്രിവിധ അവസ്ഥയെ മൂന്ന് നിലകളുള്ള ഒരു വീടിനോട് സാമ്യപ്പെടുത്തി ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മൂന്ന് നിലകളുള്ള ഒരു വീട്. ഒന്നാമത്തെ നിലയിൽ അടുക്കള, ഭക്ഷണമുറി, കിടപ്പുമുറി, ഇതൊക്കെയാകുന്നു അവിടെ കാണുന്നത്. അതാകുന്നു ശാരീരികം. രണ്ടാമത്തെ നിലയിൽ പഠനമുറി, വിനോദോപാധികൾ, ഇതൊക്കെയാകുന്നു അവിടെ. സ്വീകരണമുറി, അങ്ങനെ പലതും അവിടെയുണ്ട്. അതാകുന്നു മനസംബന്ധിയായത്. ഏറ്റവും മുകളിലത്തെ നിലയിൽ പ്രാർത്ഥനാമുറി, ആരാധനയ്ക്കായുള്ള സ്ഥലം, അതാകുന്നു ആത്മീയം. ആ മുകളിലത്തെ നിലയിലാണ് ദൈവവചനവും വെച്ചിരിക്കുന്നത്. കാരണം ദൈവത്തിന്റെ ആത്മാവിന്റെ നടത്തിപ്പില്ലാതെ മനുഷ്യന് ദൈവവചനം മനസ്സിലാകുകയില്ല. പ്രാകൃത മനുഷ്യന്, അതായത് സ്വാഭാവികമായി മാത്രം ചിന്തിക്കുന്നവന്, അത് ആഗ്രഹിക്കുക പോലുമില്ല. ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനമില്ലാതെ ദൈവവചനം അവൻ ആഗ്രഹിക്കുകയില്ല. ആത്മികം ഏറ്റവും മുകളിലത്തെ നിലയിലായിരുന്നു. എന്നാൽ മനുഷ്യന്റെ വീഴ്ചയിൽ മനുഷ്യൻ വാസ്തവത്തിൽ ആത്മികമായി മരിച്ച അവസ്ഥയിലായി. അങ്ങനെ വീട് തലകീഴായി തിരിഞ്ഞു. ഭൗമികമായ അഥവാ ശാരീരികമായ വശം മുകളിലായി. ഇന്ന് മനുഷ്യൻ തന്റെ സ്വാഭാവിക അവസ്ഥയിൽ മൗലികമായി ഭൗമികനാണ്, ജഡികമായി മാത്രം ചിന്തിക്കുന്നവൻ. ചോറും കറികളുമാണ് അവന്റെ ഉയർന്ന മുൻഗണനകൾ എന്ന് ചുരുക്കം. ജീവിതത്തിലെ ഒന്നാമത്തെ നിയമം അവർക്ക് സ്വയരക്ഷ എന്നതാണ്. ഭൗമികമായി മാത്രം ചിന്തിക്കുന്ന മൃഗലോകത്തെ പോലെയാണ് മനുഷ്യൻ. അതിലവൻ ജഡീകനാകുന്നു. എന്നാൽ മനുഷ്യൻ മനസംബന്ധിയായവനും കൂടിയാകുന്നു. അവൻ ആത്മബോധമുള്ളവനാണ്. അവൻ സംഗീതം ആസ്വദിക്കുന്നു. അവൻ സൗന്ദര്യം ഇഷ്ടപ്പെടുന്നു. ഭോഗേച്ഛയിൽ ജീവിക്കുകയും ചെയ്യുന്നു. ഇതത്രേ യൂദാ സൂചിപ്പിക്കുന്ന വശം. അതെ, മനുഷ്യന്റെ ജഡീകമായ വശം. ഏതനിൽ മനുഷ്യന് വീഴ്ച സംഭവിച്ചപ്പോൾ അവനിലെ ആത്മീക വശം മരിക്കുകയാണ് ഉണ്ടായത്. ദൈവത്തിനായുള്ള ഒരു പ്രാപ്തി മനുഷ്യനില്ലാത്ത ഒരവസ്ഥയിൽ അവനായി. വാസ്തവത്തിൽ അവൻ ഇന്ന് ദൈവത്തിന്റെ ഒരു ശത്രുവായി തീർന്നിരിക്കും. ദൈവത്തിൽ നിന്നും അകന്ന മനുഷ്യന്റെ പരിതാപകരമായ അവസ്ഥ. എന്നാൽ താങ്കളും ഞാനും ക്രിസ്തുവിങ്കിലേക്ക് വന്ന് അവനെ രക്ഷകനായി ആശ്രയിച്ചപ്പോൾ നമുക്കൊരു പുതിയ സ്വഭാവം നൽകി. ആ പുതിയ സ്വഭാവം ഇപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പ്രതികരിക്കാവുന്ന അവസ്ഥയിലാണ്. എന്നാൽ നമുക്കിപ്പോഴും ആ പഴയ സ്വഭാവമുണ്ട്. നാം ഇന്നും ജഡീകരാണ്. നമുക്ക് ജഡത്തിൽ ജീവിക്കാവുന്നതുമാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് പൗലോസിന് ധാരാളം സംസാരിക്കുവാനുണ്ട്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ പൗലോസ് എഴുതി, ജഡ സ്വഭാവമുള്ളവർ, ഇതത്ര പ്രാകൃത മനുഷ്യൻ, വിശ്വാസത്യാഗി, ജഡ സ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും അതുമാത്രമാണ് അവർക്ക് താല്പര്യമുള്ളത്. ജഡ സ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ഈ കൂട്ടർ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ അന്വേഷിക്കുന്നു. 6-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്, ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. താങ്കൾ ഈ താണ സ്വഭാവത്തിൽ പ്രകൃതത്തിൽ ജീവിക്കുമ്പോൾ, അതായത് മനസംബന്ധിയായതും ജഡികമായതുമായ ആ സ്വഭാവത്തിൽ ജീവിക്കുമ്പോൾ, താങ്കൾ ദൈവത്തോട് മരിച്ചതും അവരുമായി യാതൊരു കൂട്ടായ്മയും ഇല്ലാത്ത അവസ്ഥയിലുമാകുന്നു. ആ കൂട്ടായ്മ തകർന്നതായിരിക്കും. യോഹന്നാൻ പറയുന്നത്, അവനോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല എന്ന്. യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. എന്നാൽ ആത്മാവിൽ ജീവിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിക്കുന്നവർ വാസ്തവത്തിൽ ജീവിക്കുന്നവരാണ്. അങ്ങനെയുള്ള ഒരുവന്റെ ആത്മാവ് കീഴ്പോട്ട് പോയി ജഡം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ തുടർന്ന് പൗലോസ് പറയുന്നത്, ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. ഈ കാരണത്താലാകുന്നു ആദാം ദൈവത്തിൽ നിന്നും ഓടിപ്പോയി ഒളിച്ചിരുന്നത് എന്ന് ഓർക്കണം. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. പ്രിയ സുഹൃത്തെ, പഴയ സ്വഭാവത്തെ കൊണ്ട് ദൈവത്തെ അനുസരിപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. അതെ, അത് ദൈവത്തോട് ശത്രുതയിലാണ്. മനുഷ്യനെ ഈ പറഞ്ഞ കാര്യത്തിനായി നവീകരിക്കുവാൻ ഒന്നും നമുക്ക് സാധിക്കില്ല. ആ വഴിക്ക് ചിന്തിക്കുവാൻ പോലും സ്വാഭാവിക മനുഷ്യന് കഴിയുകയില്ലല്ലോ. അഥവാ അവൻ ആത്മീയത നടിച്ചാൽ തന്നെ ജഡികമായ ഭൗതികമായ കാര്യസാധ്യത്തിനു വേണ്ടിയുള്ള ഒരു അടവ് മാത്രമായിരിക്കും അത്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 8-ഉം 9-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ജഡത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. താങ്കൾ താങ്കളെ തന്നെ അവന് സമർപ്പിക്കുകയും അവിടുന്ന് താങ്കളെ അവന് ഉപയോഗിക്കാവുന്ന ഒരു സ്ഥാനത്തേക്ക് വരികയും ചെയ്യുമ്പോൾ മാത്രമേ അവനെ പ്രസാദിപ്പിക്കുവാൻ കഴിയൂ. ഒരു വ്യക്തി മാനസാന്തരപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചിന്തിക്കുവാൻ ഇത് എന്നെ പ്രേരിപ്പിക്കുന്നു. നമ്മുടെ മാനസാന്തരത്തിന് മുൻപ് നിങ്ങളും ഞാനും അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു. നമുക്ക് എഴുന്നേറ്റ് ഓടുകയോ നടക്കുകയോ ഒക്കെ ചെയ്യാമായിരുന്നു, അത് വാസ്തവം. നാം ശാരീരികമായി ജീവനുള്ളവരായിരുന്നു, എന്നാൽ നാം ആത്മീയമായി മരിച്ചവരായിരുന്നു. ഒരു മനുഷ്യൻ സുവിശേഷം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അത് ആ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്നു, ബന്ധിപ്പിക്കുന്നു. അങ്ങനെ അയാൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. അപ്പോൾ നാം പറയും അയാൾ വീണ്ടും ജനിച്ചു എന്ന്. ആത്മീക സ്വഭാവം വീണ്ടും ജനിച്ചു. അവനിപ്പോൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനുള്ള പ്രാപ്തി ഉണ്ടാകുന്നു. ഈ പറഞ്ഞ പുതിയ സ്വഭാവത്തിൽ പ്രത്യേക ശക്തിയൊന്നുമില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനിൽ അധിവസിക്കുവാൻ വരുന്നു. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ എന്ന് പൗലോസ് പറഞ്ഞപ്പോൾ അവൻ അർത്ഥമാക്കിയത് ഇതത്ര. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ താങ്കളൊരു ദൈവവിതലാകുന്നു എന്നുള്ളതിന്റെ അടയാളം താങ്കളിൽ അധിവസിക്കുന്ന ആത്മാവാകും. നിങ്ങൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം 10 ദിവസം കഴിഞ്ഞോ 3 മാസം കഴിഞ്ഞോ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒന്നല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അങ്ങനെ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ആത്മാവിനെ പ്രാപിക്കുവാനും കൊടുക്കുവാനുമുള്ള വിദ്യകൾ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന അനേകരുണ്ട്. ഇങ്ങനെയുള്ളവരുടെ ചതിയിൽ നിന്നും രക്ഷപ്പെടുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്കൾ വിശ്വസിച്ച സമയത്ത് അവനെ ലഭിച്ചില്ല എങ്കിൽ താങ്കൾ രക്ഷിക്കപ്പെട്ടില്ല എന്നാണ് അതിനർത്ഥം. കാരണം നമ്മെ വീണ്ടും ജനിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നാം ആത്മാവിനാൽ ജനിച്ചു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് താങ്കളെ സഹായിക്കുവാൻ മാത്രമല്ല, പിന്നെയോ ദൈവവചനം താങ്കൾക്ക് വ്യാഖ്യാനിച്ചു തരുവാൻ കൂടിയാണ്. അങ്ങനെ ലഭിക്കുമ്പോൾ ദൈവവചനം മേലിൽ താങ്കൾക്ക് ഭോഷത്വമാകില്ല. കാരണം ഒരു പുതിയ ലോകവും ഒരു പുതിയ ജീവിതവും താങ്കൾക്ക് തുറന്നു കിട്ടിയിരിക്കുന്നു. എന്നിരുന്നാലും നമ്മളൊരു വലിയ പോരാട്ടമുണ്ട്. അതിനെക്കുറിച്ചാണ് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്, ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ഒരു വിശ്വാസിയിൽ ഈ രണ്ട് സ്വഭാവങ്ങളുണ്ട്. പഴയ സ്വഭാവം, ഈ താണ പ്രകൃതി, മനുഷ്യനിലെ ഈ മനസംബന്ധിയായ വശം ദൈവത്തിൽ നിന്നും അകന്നു പോകുവാൻ ആഗ്രഹിക്കുന്നു. ഈ ആത്മീക വശം ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ വാഞ്ചിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന താങ്കൾ ഒരു ദൈവപൈതലാകുന്നുവെങ്കിൽ ഈ പോരാട്ടത്തെക്കുറിച്ച് അറിവുള്ള വ്യക്തിയായിരിക്കുമല്ലോ. ദൈവത്തിങ്കിൽ നിന്നും അകന്നു പോകുവാൻ താങ്കൾ ആഗ്രഹിക്കുന്ന എത്രയോ അവസരങ്ങളുണ്ട്. അതേസമയം തന്നെ ദൈവത്തോട് അടുത്തു വരുവാൻ വാഞ്ചിക്കുന്ന അവസരങ്ങളും വളരെ. എന്തൊരു പോരാട്ടമില്ലേ. ചിലപ്പോൾ ജഡം നമ്മെ പിടിച്ചാകെ ഞെരുക്കിക്കളയും. അതുകൊണ്ട് തന്നെ അനേകരുടെയും ക്രിസ്തീയ ജീവിതം പൊങ്ങിയും താണും ആകുന്നു മുൻപോട്ട് പോകുന്നു. ഇന്ന് നാം വളരെ ഉയരത്തിൽ പോകുന്നു. അത് എത്ര ഉന്നതമായ ഒരു അവസ്ഥ. എന്നാൽ നാളെ നാം ആകെ താണു പോകുന്നു. എന്തൊരു യാത്രയാണിതില്ലേ, മുകളിലോട്ടും താഴോട്ടും. അത് അങ്ങനെ ആയിരിക്കുവാൻ പാടില്ല. എന്നാൽ നിർഭാഗ്യവശാൽ നമ്മിൽ മിക്ക പേർക്കും സാക്ഷിക്കുവാനുള്ള യാഥാർത്ഥ്യം അത് മാത്രമാണ്. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 45-ാം വാക്യത്തിൽ പൗലോസ് പുനരുത്ഥാനത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അവന് പറയുവാനുള്ളത്, 1-ാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്നെഴുതിയിരിക്കുന്നുവല്ലോ. അതായത് മനസംബന്ധിയായി. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി, അതായത് ജീവൻ നൽകുന്ന ആത്മാവ്. ഇതത്രേ 1-ാം നമ്പർ ആദാമും 2-ാം നമ്പർ ആദാമും തമ്മിലുള്ള വ്യത്യാസം. ഏദൻ തോട്ടത്തിലെ ആദാമും ക്രൂശിന്മേൽ നാം കാണുന്ന കർത്താവായ യേശുക്രിസ്തുവും, കഥാവായ യേശുക്രിസ്തു തന്റെ ജീവൻ നൽകുവാൻ വന്നു. അങ്ങനെ താൻ ജീവൻ നൽകുന്ന ഒരാത്മാവാകുവാൻ വന്നു. 46-ും 47-ും വാക്യങ്ങളിൽ പൗലോസ് തുടർന്ന് പറയുന്നത്, എന്നാൽ ആത്മികമല്ല പ്രാകൃതമത്രേ 1-ാമത്തേത്, ആത്മികം പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. തൻ്റെ വീഴ്ചയ്ക്ക് മുൻപേ ആയിരുന്ന ആദാമും ഇന്ന് വീണ്ടും ജനനം പ്രാപിച്ച ഒരു മനുഷ്യനും തമ്മിലുള്ള വലിയ വ്യത്യാസം ഇതത്രേ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മെ ഇന്ന് ദൈവമക്കളാക്കിയിരിക്കുകയാണ്. ഒരു ആത്മീക സ്വഭാവവും ദൈവത്തിനായുള്ള ഒരു കഴിവും, അതായത് പ്രാപ്തിയും നമുക്ക് നൽകിയിരിക്കുന്നു. ആദിയിൽ മനുഷ്യന്റെ ഉന്നതമായ സ്വഭാവം അല്ലെങ്കിൽ പ്രകൃതം ദൈവം അവന്റെ മൂക്കിൽ ഊതി എന്നുള്ളതായിരുന്നു. എന്നാൽ അത് വീഴുവാൻ സാധ്യതയുള്ള ഒരു ആത്മാവായിരുന്നു. നമുക്കിന്ന് ഒരു പ്രകൃതമുള്ളത്, ഒരു സ്വഭാവമുള്ളത് പാപപ്രകൃതമാകുന്നു. നാം ഈ ശരീരത്തിൽ ആയിരിക്കുന്നത്രയും സമയം അത് നമ്മോടുകൂടെ ഉണ്ടായിരിക്കുകയും ചെയ്യും. കാരണം ഈ ശരീരത്തെ വാസ്തവത്തിൽ നിയന്ത്രിക്കുന്നത് അതാണ്. ഇതാകുന്നു മനുഷ്യന്റെ മനസംബന്ധിയായ ഭാഗം. എന്നാൽ വീണ്ടും ജനനത്തിന്റെ അവസരത്തിൽ നമുക്കൊരു പുതിയ സ്വഭാവം നൽകപ്പെടുന്നു. അത് ദൈവത്തോട് സ്ഥാനുകമ്പം വർദ്ധിക്കുകയും അല്ലെങ്കിൽ ദൈവത്തോട് റെസ്പോണ്ട് ചെയ്യുകയും അത് വീഴുന്നതല്ല. ഇവിടെ ചിന്താക്കുഴപ്പത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞ ഈ പ്രത്യേക സ്വഭാവം, ഈ പുതിയ സ്വഭാവം അത് വീഴുന്നതല്ല. നാം പലപ്പോഴും പഴയ സ്വഭാവത്തിന് വിധേയപ്പെടുന്നതാണ് പ്രശ്നം. ഞാൻ മനഃശാസ്ത്രം ആദ്യം പഠിക്കുവാൻ ആരംഭിച്ചപ്പോൾ അത് മനുഷ്യന്റെ ആത്മാവിനെ കുറിച്ചുള്ള പഠനമാകുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നീട് അതിൽ നിന്നും മാറി അത് മനുഷ്യന്റെ മനസ്സിനെ കുറിച്ചുള്ള പഠനമാകുന്നു എന്നായി. ഇപ്പോൾ ഓരോരുത്തരുടെ സിദ്ധാന്തങ്ങൾ വന്നു വന്ന് മനുഷ്യൻ ഒരു യന്ത്ര മനുഷ്യനേക്കാൾ കൂടുതൽ ഒന്നുമല്ല, ഒരു കമ്പ്യൂട്ടർ മാത്രം എന്ന സ്ഥിതിയാണ് മനഃശാസ്ത്രത്തിനുള്ളത്. ഏതെങ്കിലും ഒരു സ്വിച്ച് അമർത്തിയാൽ എപ്പോഴും എന്തെങ്കിലും പ്രതികരണം കിട്ടുമെന്ന ചിന്ത. തൽഫലമായി ഇന്നുള്ള പറച്ചിൽ മനഃശാസ്ത്രം ആദ്യം അതിൻ്റെ ആത്മാവിനെ നഷ്ടമാക്കി, തുടർന്ന് അതിൻ്റെ മനസ്സും. അത് ഈ പറഞ്ഞതൊക്കെ തിരികെ പ്രാപിച്ചോ എന്നെനിക്കറിയില്ല. കണ്ടിട്ട് പ്രാപിച്ചില്ല എന്നാണ് തോന്നുന്നത്. ഇവിടെ ഊന്നി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ജഡം മനുഷ്യനെ കീഴ്പോട്ട് പിടിക്കുന്നു, ആത്മാവ് മനുഷ്യനെ മേൽപോട്ട് പിടിക്കുന്നു. യൂദാ പറയുന്നത് ഈ വിശ്വാസത്യാഗികൾ ഒരിക്കലും ആത്മാവിൻ്റെതായ ആ അവസ്ഥയിൽ എത്തുന്നില്ല. ആത്മാവില്ലാത്തവർ, അവർ പ്രാകൃതന്മാരാണ്. അവർ മനസംബന്ധിയായ ഈ അവസ്ഥയ്ക്ക് മുകളിൽ ഒരിക്കലും എത്തുന്നില്ല. അതുകൊണ്ട് താങ്കൾ ഒരു ദൈവവേദനാണോ അല്ലയോ എന്ന് പറയുക വളരെ എളുപ്പമാണ് സുഹൃത്തെ. ഗലാത്തി ലേഖനം 5-ാം അധ്യായത്തിന്റെ 19 മുതൽ 21 വരെയുള്ള ഭാഗത്ത് പൗലോസ് ജഡത്തിന്റെ പ്രവൃത്തികളുടെ ഒരു പട്ടിക നിരത്തുന്നു. ഈ പറഞ്ഞവ താങ്കളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ താങ്കൾ ജഡത്തിലാണ് ജീവിക്കുന്നത്. തുടർന്ന് ഗലാത്തി ലേഖനം 5-ാം അധ്യായത്തിന്റെ തന്നെ 22-ഉം 23-ഉം വാക്യങ്ങളിൽ പൗലോസ് ആത്മാവിന്റെ ഫലത്തെക്കുറിച്ച് പറയും. താങ്കളുടെ ജീവിതത്തിൽ അവ ഉണ്ടെങ്കിൽ താങ്കൾ ഒരു ദൈവവേദനാകും. എന്നാൽ വിശ്വാസത്തിൽ നിന്നും മാറിപ്പോയൊരു വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിൽ ഈ പറഞ്ഞ ഫലമില്ല. അവന് അതുണ്ടാകുക സാധ്യമല്ല. കാരണം അവന് ദൈവത്തിൻ്റെ ആത്മാവില്ല. ഈ വിഷയത്തിൽ ഞാൻ അല്പം കൂടുതൽ സമയം ചെലവഴിച്ചു എന്നെനിക്കറിയാം. അത് ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്തത്. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി എനിക്ക് തോന്നുന്നു. നിങ്ങളും ഞാനും നമ്മെ തന്നെ അറിയേണ്ടത് അത്യാവശ്യമാണല്ലോ. എന്തുകൊണ്ടാണ് ഒരു ദൈവപൈതലായതിനു ശേഷവും ഒരു വ്യക്തിക്ക് പോരാട്ടങ്ങളും ചിന്താക്കുഴപ്പങ്ങളും തോൽവികളും എന്ന് നാം അറിയണം. നമുക്ക് രണ്ട് സ്വഭാവങ്ങളുണ്ട്. സങ്കീർത്തക്കാരൻ പറയുന്നത് നാം ഭയങ്കരവും അതിശയവുമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നത്രേ. 139-ാം സങ്കീർത്തനത്തിന്റെ 14-ാം വാക്യം. മനുഷ്യൻ ഒരു സങ്കീർണമായ സൃഷ്ടിയാകും. ഇന്നൊരു മനുഷ്യൻ ഈ ഭൂമിയിൽ ചെളിയിൽ നിന്നെടുത്ത ഒരു ശരീരവുമായി നടക്കുന്നു. എന്നാൽ അവന് ദൈവത്തിന് വേണ്ടിയുള്ള ഒരു പ്രാപ്തിയുമുണ്ട്. ദൈവത്തെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യണമെന്ന ആഗ്രഹമുള്ള ഒരു വ്യക്തിക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവവൈതലായി തീരാവുന്നതാണ്. എത്ര മഹത്വകരമായ ഒരു അനുഭവമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്! എത്ര മഹത്വകരമായ ഒരു അനുഭവം! പലപ്പോഴും നമ്മുടെ ഈ താണ സ്വഭാവം അത് മനസ്സിലാക്കുന്നില്ല, നാം അതിനായി വിധേയപ്പെടുന്നില്ല. എത്ര പരിതാപകരമായ ഒരു സ്ഥിതിയിലേക്കാണ് പലരും പോയിക്കൊണ്ടിരിക്കുന്നത്! അനുഗ്രഹിക്കപ്പെട്ടതായ പദവി നമുക്ക് തന്നിട്ടുണ്ടെങ്കിലും നാം പലപ്പോഴും അത് മനസ്സിലാക്കാതെ താണ സ്ഥിതിയിലേക്ക്, നീചമായ പ്രവർത്തനങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകും. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കാണാം നാം ഏതവസ്ഥയിലാകുന്നു എന്ന് ചിന്തിക്കാം. താണവസ്ഥയിലാകുന്നുവെങ്കിൽ ഉയർന്ന അവസ്ഥയിലേക്ക്, ആത്മാവിൻ്റെ പ്രവർത്തനത്തിലേക്ക്, ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് നമുക്ക് കടന്നു വരാം. ദൈവത്തിൻ്റെ ആത്മാവ് അതിനായി താങ്കളെ സഹായിക്കട്ടെ.